ஓம் நம சிவாய. யூ ஆர் அபவுட் டு லிசன் முண்டகோபனிஷத் டிவைன் டிஸ்கோர்ஸ் பிரசன்டட் பை கைவல்யானந்த சுவாமிகள். ஓம் நம சிவாய.
உங்களுடைய அனுபவங்களை பாடே நிஷேகிக்கணும், அது சூன்யமாகும். அவளை அங்கீகரிக்கானொன்னும் இல்லை. அவிடே எந்தானோ ஒரு நிஷேதம் அல்ல, ரெண்டு நிஷேதம். என்னவச்சால் ஆദ്യം അംഗീകരിക്കുക, പിന്നെ നിഷേധിക്കും. പരമാർത്ഥം അല്ലാത്തതിനെ അംഗീകരിക്കുന്നത് ഒരു നിഷേധം. അങ്ങനെ അംഗീകരിച്ചിട്ട് അതിനെ വീണ്ടും നിഷേധിക്കുന്നതാണ് മിഥ്യാത്വം എന്ന് പറയുന്നത്. രണ്ടും രണ്ട് കാര്യങ്ങളാണ്. മറ്റത് ശുദ്ധശൂന്യം, ഒന്നുമേ നിലനിൽക്കുന്നില്ല എന്ന് പറയുന്നു. അതല്ല, മിഥ്യ അംഗീകരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ട് വരുന്നതാണ്. നമ്മളെന്ത് ധരിക്കുന്നു? നമ്മുടെ അനുഭവങ്ങളെല്ലാം നിഷേധിക്കുന്നു. അതാണ് മിഥ്യാത്വം. അതല്ല മിഥ്യാത്വം. അദ്വൈതി പറയുന്ന മിഥ്യാത്വം അതല്ല. അദ്വൈതി പറയുന്ന മിഥ്യാത്വത്തിൽ എന്ത് ചെയ്യുന്നു? ആദ്യം നമ്മുടെ അനുഭവത്തെ അംഗീകരിക്കുന്നു. അതാണ് ഇവിടെയും പറയുന്നത്. എന്താണോ യദ്യപി, യദ്യപി എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെങ്കിലും എന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ അനുഭവത്തെ അംഗീകരിക്കുന്നു. അനുഭവത്തെ നിഷേധിക്കണമെങ്കിൽ എന്ത് പറയണം? നിങ്ങൾക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല എന്ന് പറയും. എനിക്ക് ദേഹമില്ല, അതായത് ദേഹത്തിന്റെ അനുഭവമില്ല, പ്രാണന്റെ അനുഭവമില്ല, മനസ്സിന്റെ അനുഭവമില്ല, ഇന്ദ്രിയങ്ങളുടെ അനുഭവമില്ല എന്ന് പറയണം. അങ്ങനെ പറയണം. അങ്ങനെ അദ്വൈതത്തിൽ പറയുന്നു. ആദ്യം എന്ന് പറയുന്നു, നിങ്ങളുടെ അനുഭവത്തെ യദ്യപി, ഇങ്ങനെ നിങ്ങൾക്കൊരു അനുഭവമുണ്ട്, അതിനംഗീകരിക്കുന്നു. അംഗീകരിച്ചാലും പിന്നെ മിഥ്യാത്വം സാധ്യമാകും. അതിനംഗീകരിക്കുന്നില്ലേ, പിന്നെ കേവല ശൂന്യതയായി, ശുദ്ധശൂന്യത. അവിടെ പിന്നെ നിഷേധിക്കാൻ കഴിയത്തില്ല, ശൂന്യതയെ നിഷേധിക്കാൻ. അതുകൊണ്ടാണ് അദ്വൈതത്തിൽ മിഥ്യാത്വത്തെ സമർത്ഥിക്കാൻ കഴിയുന്നത്. സാധാരണ ചോദിക്കാറില്ലേ, മിഥ്യയാണെങ്കിൽ പിന്നെ നമുക്ക് എങ്ങനെ നിഷേധിക്കാൻ പറ്റും? ആര് നിഷേധിക്കും? നിഷേധിക്കുന്ന നാക്ക് സത്യമാണോ മിഥ്യയാണോ എന്നൊക്കെ ചോദിക്കാറില്ല. വാക്ക് സത്യമാണ്. അപ്പോൾ അതിൽ അംഗീകാരത്തിന്റെ ഒരു ഭാഗമുണ്ട്. അവിടെ ആദ്യം അംഗീകരിക്കുന്നു, നിഷേധിക്കാൻ വേണ്ടി എല്ലാത്തിനെയും സ്വീകരിക്കുന്നു. ശരീരത്തെയും മനസ്സിനെയും പ്രപഞ്ചത്തെയും നിഷേധിക്കേണ്ട നാക്കിനെയും വാക്കിനെയും എല്ലാം സ്വീകരിക്കുന്നു, അംഗീകരിക്കുന്നു. അങ്ങനെ ആദ്യം അംഗീകരിച്ചിട്ട് നിഷേധിക്കുന്നു. അതുകൊണ്ട് സാധാരണ പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരർത്ഥമല്ല മിഥ്യാത്വത്തിന്, നിഷേധാർത്ഥമല്ല മിഥ്യാത്വത്തിന്. അതുമ്പ് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് മിഥ്യാത്വത്തെ അനിർവചനീയം എന്ന് പറയുന്നത്. അനിർവചനീയം എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ നിഷേധിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനു നിങ്ങളതിനെ അംഗീകരിക്കുന്നു? പരസ്പര വിരുദ്ധമായ കാര്യമാണല്ലോ. ആത്യന്തികമായി നിങ്ങൾക്കതിനെയൊക്കെ നിഷേധിക്കണം, പക്ഷെ നിഷേധത്തിന് മുമ്പ് നിങ്ങൾക്കതിനെ അംഗീകരിക്കേണ്ടി വരും. ഇതൊക്കെ ഉണ്ടെന്ന് പറയേണ്ടി വരുന്നു. ഉണ്ടെന്ന് പറഞ്ഞാലേ നിഷേധിക്കാൻ പറ്റും, ഇല്ലാത്തതിന് നിഷേധിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഉണ്ടെന്ന് പറയുകയും ആദ്യം അംഗീകരിക്കുകയും എന്നിട്ട് അംഗീകരിച്ച വാക്കുകൊണ്ട് തന്നെ അതിനെ നിഷേധിക്കുകയും ചെയ്യുമ്പോൾ അതാണ് രചനീയമായി. ആണ് മിഥ്യാത്വം. അത് അദ്വൈതത്തിലെ മിഥ്യാത്വം. അതിനാണ് ഇവിടെ ആദ്യം യദ്യപി അംഗീകരിക്കുന്നത്. ശരിയാണ്, ഇതെല്ലാം ഉണ്ട്, ഇന്ദ്രിയവും വിഷയങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ എന്താണ് ഇവ പ്രത്യോഭാസത? എവിടെയുണ്ട്? അറിയുന്നവന്റെ കാണുന്നവന്റെ അനുഭവത്തിലുണ്ട്. അനുഭവത്തെ നിഷേധിക്കാൻ വയ്യ, അനുഭവത്തിൽ ആദ്യം അംഗീകരിച്ചേ മതിയാവും. നിഷേധിച്ചാൽ പിന്നെ രണ്ടാമതൊരു നിഷേധത്തിന് പ്രസക്തി ഇല്ലാവുന്നു. എന്നുവെച്ചാൽ രണ്ടാമത് ഇതൊക്കെ മിഥ്യയാണെന്ന് പറയാൻ നാക്കും വാക്കും ഇല്ലാതെ. അത് അദ്വൈതത്തെ സംബന്ധിച്ച് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് പറയുന്നത് എന്താണ്? പ്രത്യോഭാസതയെ അംഗീകരിക്കുന്നു. ഈ ഒരു പ്രതീതി, ഈ ഒരു അനുഭവം നിലനിൽക്കുന്നു. അത് പറയുന്ന ദൃഷ്ടാന്തങ്ങളിലെല്ലാം എന്താണ്? ആദ്യം ഒരു അനുഭവത്തെ സ്വീകരിക്കുന്നു, രണ്ടാമത് അതിനെ നിഷേധിക്കുന്നു. രജ്ജു സർപ്പം ഉദാഹരണം പറയുന്നു. ആദ്യം അവിടെ സർപ്പപ്രതീതി അംഗീകരിക്കുന്നു. അതിന് അംഗീകരിച്ചതിന് ശേഷമാണ് പറയുന്നത് അത് സത്യമല്ല, പരമാർത്ഥമല്ല. അതുപോലെ ഇവിടെയെല്ലാം മരുമരീചിക ശുദ്ധികാരചിതം തുടങ്ങിയ എല്ലാ ദൃഷ്ടാന്തങ്ങളും പരിശോധിച്ചാലും ആദ്യം അംഗീകാരമാണ്, ആദ്യം ഉണ്ടെന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് നിഷേധിക്കുന്നു. അപ്പൊ അതിന് നമ്മൾ മനസ്സിലാക്കേണ്ട, സൂക്ഷ്മമായി മനസ്സിലാക്കേണ്ട എന്താണോ, അദ്വൈതത്തിൽ ഈ പ്രപഞ്ചം മിഥ്യയെന്ന് പറയുന്ന സ്ഥലത്ത് തന്നെ ഒരിടത്തും നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നില്ല. മിഥ്യാത്വം എന്ന് പറഞ്ഞാൽ നമ്മുടെ അനുഭവത്തെ നിഷേധിക്കുന്നതല്ല. അപ്പോൾ നമുക്ക് ആ മിഥ്യാത്വത്തെ അംഗീകരിക്കുന്നതിന് ബുദ്ധിമുട്ട് വരത്തില്ല. പിന്നെന്താ മിഥ്യ എന്ന് പറയുന്നത് ചെയ്യുന്നത്? അനുഭവത്തെ നിഷേധിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ പറയുന്ന എന്താണോ അത് പരമാർത്ഥത്തെ ബോധിപ്പിക്കുകയാണ്. എന്നാലേ മിഥ്യയാകത്തുള്ളൂ. നമ്മുടെ അനുഭവത്തെ അംഗീകരിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? നീ കണ്ട ഈ സർപ്പം, നിനക്ക് അനുഭവവേദ്യമായിരിക്കുന്ന സർപ്പം എന്ന് പറയുമ്പോൾ നിന്റെ അനുഭവത്തെ ആദ്യം അംഗീകരിക്കുന്നു. അങ്ങനെ ഒരു സർപ്പം അനുഭവത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ അത് പറയേണ്ട കാര്യമില്ല, അത് പരമാർത്ഥമല്ല എന്ന് പറയുന്നതിനാണ് മിഥ്യാത്വം എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ഒരിക്കലും ഈ അദ്വൈതി പറയുന്ന മിഥ്യാത്വം എന്താണെന്ന് മനസ്സിലാകത്തില്ലെന്ന് മാത്രമല്ല അത് തെറ്റിദ്ധാരണയും വരും. വലുതായൊരു തെറ്റിദ്ധാരണ എന്താണോ, നമ്മുടെ അനുഭവങ്ങളെ നിഷേധിക്കുകയാണ് എന്ന് വരും. അല്ല, ആദ്യം അനുഭവത്തെ അംഗീകരിക്കുകയാണ്, അതിന് ഒരിക്കലും നിഷേധിക്കുന്നുമില്ല. അനുഭവത്തെ അംഗീകരിക്കുന്നു എന്ന് മാത്രമല്ല ആ അനുഭവത്തെ ഒരിക്കലും നിഷേധിക്കുന്നില്ല. അത് നിഷേധിക്കണമെങ്കിൽ എന്ത് പറയേണ്ടി വരും? നിനക്ക് സർപ്പത്തിന്റെ അനുഭവം ഉണ്ടായിട്ടേ ഇല്ല എന്ന് പറയേണ്ടി വരും. അത് പറയാൻ കഴിയത്തില്ല. പ്രപഞ്ചഭാനം, പ്രപഞ്ചപ്രതീതി, ദേഹപ്രതീതി ഇതൊന്നും നിനക്കുണ്ടായിട്ടേ ഇല്ല എന്നല്ല പറയുന്നത്. മനസ്സ് എന്താ പറയുന്നത്? എന്റെ മുമ്പിലുള്ള ഈ പ്രതീതി അനുഭവത്തെ അംഗീകരിക്കുന്നു. നീ കണ്ട സർപ്പം ആ അനുഭവത്തെ അംഗീകരിക്കുന്നു, പൂർണ്ണമായും അംഗീകരിക്കുന്നു. നീ അങ്ങനെ ഒന്നും കണ്ടിട്ടില്ലെന്ന് പറയണം പ്രതീതിയെ നിഷേധിക്കണമെങ്കിൽ. അതാണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അങ്ങനെ പറയുന്നില്ലല്ലോ, നീ സർപ്പത്തെ കണ്ടേയില്ല എന്ന് പറയുന്നില്ല. മറിച്ച് എന്താണ് പറയുന്നത്? നീ കണ്ട സർപ്പം. അതുപോലെ ഇവിടെ പറയുന്നില്ല എന്താണ്, നീ പ്രപഞ്ചത്തെ അനുഭവിച്ചിട്ടേയില്ല എന്ന് പറയുന്നില്ല. അതാണ് പ്രതീതിയെ നിഷേധിക്കുക എന്ന് പറയുന്നത്. അതല്ല, അതിന് എന്താണോ പറയുന്നു, സേന്ദ്രിയ അസവിഷയ എന്ന് പറയുമ്പോൾ എന്താണ്, അതിനൊക്കെ അംഗീകരിക്കുന്നു. നിങ്ങളുടെ അനുഭവമെല്ലാം അത് അനുഭവമായിട്ട് തന്നെ നിലനിൽക്കട്ടെ, പക്ഷേ അതല്ല പരമാർത്ഥം. അനുഭവം പരമാർത്ഥമല്ല എന്ന് പറയുന്നത് അതാണ് അദ്വൈതത്തിൽ പറയുന്ന മിഥ്യാത്വം. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ മിഥ്യാത്വത്തെ ആക്ഷേപിക്കും. ഇതെന്താ ഈ മിഥ്യാത്വം എന്ന് പറയുന്നത്? ഞാനീ കാണുന്നതൊക്കെ ഇല്ല എന്ന് പറയുകയാണല്ലോ, എന്റെ ശരീരം ഇല്ല എന്ന് പറയുകയാണ്, എനിക്ക് നാക്കും വാക്കും ഒന്നില്ല എന്ന് പറയുന്നു, ഞാൻ കഴിക്കുന്ന ഭക്ഷണം ഇല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, എല്ലാം അംഗീകരിക്കും. അംഗീകരിച്ചിട്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അതാണ് അടുത്ത് പറയുന്നത് എന്താണോ, തലമലാതി മതിവ ആകാശം, ആകാശത്തെ പോലെ. ആകാശം എന്ന് പറയുന്നത് ഈ പറഞ്ഞല്ലോ, ഒരു പാത്രത്തിലെ സുഷിരം സർവത്ര ആ ഇടം സുഷിരം. പ്രത്യേകിച്ചൊരു ആകൃതി നിശ്ചയിക്കാൻ വയ്യ. നമ്മളിരിക്കുന്ന വീടിനകം അതൊരു വലിയ സുഷിരമാണ്. അതിനകത്തിരിക്കുന്ന ഓരോ വസ്തുക്കളിലും അത് ആ സുഷിരം നിലനിൽക്കുന്നു. അത് വളരെ സ്ഥൂലമായി ബാഹ്യമായി നമ്മളതിന് ആകാശം എന്ന് പറയുന്നു. അത് സൂക്ഷ്മമായി ഒരു പരമാണുവിലും ഇരിക്കുന്നു ആ സുഷിരം. ആ പരമാണുക്കൾ അതിന്റെ അവയവങ്ങളിൽ അവിടെയും അതെവിടെ സ്ഥിതി ചെയ്യുന്നു, ആ സുഷിരത്തിലാണ്. ആകാശത്തിൽ വിശാലമായി കാണുന്ന ആ സുഷം തന്നെയാണ് ഒരു പരമാണുവിന് അകവും പുറവും ഇരിക്കുന്നത്. പക്ഷെ അതിന് നമ്മൾ ഭേദം കൽപ്പിക്കുന്നു, ആകാശത്തിന് ഭേദം കൽപ്പിക്കുന്നു. ഇത് ഇതിനുള്ളിലുള്ള ആകാശം, പുറമേ ഉള്ള ആകാശം, അങ്ങനെ ആകാശത്തിന് അകവും പുറവും കൽപ്പിക്കുന്നു. അതുപോലെ ആകാശത്തിലേക്ക് നോക്കി അവിടെ ഒരു തലം, ഒരു പ്രതലത്തെ കൽപ്പിക്കുന്നു. ഒരു പാത്രം എടുത്ത് കമഴ്ത്തിയതുപോലെയാണ് ആകാശം എന്ന് പറയുന്നത്. അതിന് ചക്രഭാഗമുണ്ട്, മുകളിൽ ഉയർന്ന ഭാഗമുണ്ട്, അതിന് ഉയർച്ചയും താഴ്ചയൊന്നുമില്ല. ആകാശത്തിൽ അങ്ങനെ ചക്രഭാഗങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാൽ അതിനെ നമ്മൾ കൽപ്പിക്കുന്നു, അങ്ങനെയുണ്ട് എന്ന് കൽപ്പിക്കുന്നു. അതുപോലെ മലം, ആകാശം, ഇരുണ്ട ആകാശം, തെളിഞ്ഞ ആകാശം, പൊടി നിറഞ്ഞ ആകാശം, ഇങ്ങനെ ആകാശത്തിൽ പലതും ആരോപിക്കുന്നു. ആകാശം സദാ ഏകരൂപത്തിൽ തന്നെ ഇരിക്കുന്നു. അത് അണുവിന്റെ ഉള്ളിലായാലും ശരി, ബാഹ്യമായ നമ്മുടെ നഗ്ന ദൃഷ്ടികൾക്ക് മുമ്പിലായാലും ശരി, അതിലൊരു ഭേദമില്ല. അതിലേക്ക് പലതും വന്നു ചേരുന്നു, അവിടെ നിന്ന് പലതും കടന്നു പോകുന്നു. പക്ഷെ തലവും മലിനതയും അവിടെ കൽപ്പിക്കുന്നു. ആകാശം അങ്ങനെ വരുന്നു. തഥാപിതു, ഇങ്ങനെയൊക്കെയാണെങ്കിലും സ്വത പരമാർത്ഥ ദൃഷ്ടിനാം, പരമാർത്ഥ ദൃഷ്ടികൾക്കോ ആ തത്വത്തെ ഗ്രഹിക്കുന്നവന് ആകാശത്തിന്റെ സ്വരൂപം എന്താണോ അത് അസംഗമാണോ, അത് അരൂപമാണോ, അത് സർവഭാവനിർമുക്തമാണോ, മൂർത്താമൂർത്തങ്ങൾക്ക് അപ്പുറമാണ് എന്നിങ്ങനെ ആകാശത്തെക്കുറിച്ച് അറിയുന്നവൻ, അവനാണ് പരമാർത്ഥ ദൃഷ്ടി. അവൻ ആകാശത്തിന്റെ തത്വം അവന് ഗ്രഹിക്കാൻ കഴിയുന്നു. ബാലന്മാരെ പോലെയല്ല, അവിവേകികളെ പോലെയല്ല. അവർ പറയുന്നു ആകാശത്തിൽ ഉയരവും താഴ്ചയുമുണ്ട്, മുകളിൽ ആകാശം, താഴെ ഭൂമി എന്നെല്ലാം പറയുന്നു. ആകാശത്തിന് മുകളിലും താഴെയൊന്നുമില്ല, ഈ ഭൂമിയിലും ആകാശം തന്നെയാണ്. അത് പരമാർത്ഥ ദൃഷ്ടികൾക്ക്. അതുപോലെ അപ്രാണോ അവിദ്യമാന ക്രിയാശക്തി ഭേദമാണ്, അപ്രാണനായിരിക്കുന്നു. ചലനാത്മക വായു യസ്മിൻ അസു അപ്രാണ, ക്രിയാശക്തി ഭേദവാൻ ചലനാത്മക വായു അപ്രാണൻ. വായുവിൻ്റെ തന്നെ രൂപാന്തരമാണ് പ്രാണൻ. വായു സ്ഥൂല രൂപത്തെ പ്രാപിക്കുന്നത് ബാഹ്യമായി വീശിക്കൊണ്ടിരിക്കുന്നു, അതിൻ്റെ തന്നെ ഒരു സൂക്ഷ്മമായ രൂപം ആന്തരികമായി പ്രാണരൂപത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അതവിടെയില്ല, അവിദ്യമാന, വാസ്തവത്തിൽ അതവിടെയില്ല. പക്ഷേ അത് അനുഭവത്തിലുണ്ട്. പ്രാണനെ ആശ്രയിച്ചിട്ടാണ് സർവ വ്യാപാരങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. ചിന്ത പോലും, ഈ ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതും പ്രാണനെ ആശ്രയിച്ചിട്ടാണ്. ആ പ്രാണരഹിതനായിരിക്കുന്ന ആത്മാവിനെ പ്രാണന്റെ സഹായത്തോടുകൂടി ചിന്തിക്കുന്നു അതിനെക്കുറിച്ച്. പക്ഷെ അത് അപ്രാണനായി തന്നെ ഇരിക്കുന്നു, പ്രാണരഹിതനായിരിക്കുന്നു. ആകാശം പരമാർത്ഥത്തിൽ എങ്ങനെയാണോ വായുരഹിതനായിരിക്കുന്നത്. ആകാശത്തിൽ നമ്മൾ പറയുന്നു ഒരു സ്ഥലത്ത് വായുണ്ട്, വേറെ സ്ഥലത്ത് വായുവില്ല, ശൂന്യ ആകാശം, വായുശൂന്യമായ ആകാശം എന്ന് പറയും. അങ്ങനെ രണ്ടാകാശവും ആകാശം ഏകരൂപത്തിലാണ്. ഏകരൂപത്തിലിരിക്കുന്ന ആകാശത്തിന് നമുക്കങ്ങനെ വേർതിരിക്കാൻ വയ്യ. എന്നാലും നമ്മുടെ കൽപ്പന കൊണ്ട് വേർതിരിക്കുന്നു, നമ്മുടെ അനുഭവം കൊണ്ട് വേർതിരിക്കുന്നു. ഇത് വായുവുള്ളത്, വായുവില്ലാത്തത്. അതുപോലെ വാസ്തവത്തിൽ പ്രാണശൂന്യനാണ് ആത്മാവ്, തന്റെ സ്വരൂപം. പക്ഷേ പ്രാണന്റെ അനുഭവം കൊണ്ട്, പ്രാണന്റെ അനുഭവത്തെ ആശ്രയിച്ച് അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുകൊണ്ട് പറയുന്ന എന്താണോ അത് പ്രാണനുള്ളതാണോ, തന്നിൽ പ്രാണൻ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നു. തന്റെ സ്വരൂപത്തിൽ പ്രാണന് ഒരു സ്ഥിതിയുമില്ല. എന്തുകൊണ്ട്? അത് അസംഗമാണ്, അപ്രാണനാണ്, പ്രാണരഹിതനാണ്. എന്നാലും ആ പ്രാണനെ ആശ്രയിച്ച് ചിന്തിക്കുന്നുകൊണ്ട് പറയുന്നു, എന്നിൽ പ്രാണൻ സ്ഥിതി ചെയ്യുന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ പ്രാണനാണ്, ഞാൻ പ്രാണനെ ആശ്രയിച്ച് സ്പന്ദിക്കുന്നു എന്നെല്ലാം പറയുന്നു. പരമാർത്ഥത്തിലോ അപ്രാണനാണ്. തഥ അമന അനേക ജ്ഞാനശക്തിഭേദവത് സങ്കല്പാധ്യാത്മകം മനോ ഒക്കെ അവിദ്യമാന യസ്മിൻ സ്വയം അമന. അതുപോലെ അമനസ്സാണ് മനസ്സെങ്ങനെയാണ്? അനേക ജ്ഞാനശക്തിഭേദവത് അനേക ജ്ഞാനശക്തികളോടുകൂടിയതാണ്. ലൗകികവും അലൗകികവുമായ ജ്ഞാനങ്ങൾ, സവികല്പം നിർവികല്പമായ ജ്ഞാനങ്ങൾ, സ്ഥൂലവും സൂക്ഷ്മവുമായ ജ്ഞാനം, ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായത് അതീന്ദ്രിയമായ ജ്ഞാനം, അതാണ് അനേക ജ്ഞാനശക്തി. അനേക ജ്ഞാനശക്തികളോടുകൂടിയ ആ ജ്ഞാനം അതെങ്ങനെയാണ്? സങ്കല്പാധ്യാത്മകം, അത് സങ്കല്പരൂപത്തിലിരിക്കുന്നു, വികല്പരൂപത്തിലിരിക്കുന്നു. ഇതാണ് എന്ന് സങ്കല്പിക്കുന്നു, അതോ ഇതോ എന്ന് വികല്പിക്കുന്നു. പ്രത്യക്ഷാനുഭവ രൂപത്തിലിരിക്കുന്നു, സ്മൃതി രൂപത്തിലിരിക്കുന്നു, പ്രത്യഭിജ്ഞാരൂപത്തിലിരിക്കുന്നു. അങ്ങനെ ജ്ഞാനത്തിന് നാനാരൂപങ്ങളുണ്ട്. അങ്ങനെ നാനാരൂപത്തിലിരിക്കുന്ന ആ ജ്ഞാനത്തോടുകൂടിയവൻ ആണ് ആ മനസ്സ്. ഇതെല്ലാം മനസ്സാണ്. ഈ സങ്കല്പ വികല്പ രൂപത്തിലെല്ലാം ഇരിക്കുന്നത് മനസ്സാണ്. വാസ്തവത്തിൽ അവിദ്യമാനം, അത്തരം സങ്കല്പ വികല്പ രൂപത്തിലുള്ള ജ്ഞാനമൊന്നുമില്ലാതിരിക്കുന്നു. ജ്ഞാനമൊന്നുമില്ലാതിരിക്കുന്നതാണ് തന്റെ സ്വരൂപം. സ്വയം അമന കൊണ്ട് പറയുന്നു, അപ്രാണനായിരിക്കുന്നു, അമനസ്സായിരിക്കുന്നു. സുഷുപ്തി അതറിയാം, എന്താണ് അവിടെ? അമനസ്സായിരിക്കുന്നു, അവിടെ സങ്കല്പ വികല്പങ്ങളൊന്നുമില്ല. നമ്മളീ പറയുന്ന അറിവ് അവിടെ നിലനിൽക്കുന്നില്ല. നിലനിന്നിരുന്നെങ്കിൽ എന്തിനെങ്കിലുമൊക്കെ അറിഞ്ഞു, അവിടെ ഒന്നിനെ അറിയാൻ കഴിയുന്നില്ല. എന്തിനെങ്കിലുമൊക്കെ അറിയിപ്പിച്ചു തരുന്ന മനസ്സ്, ഈ അറിവ് അതവിടെ ഇല്ല. ഇല്ലാതെ ശേഷിക്കുന്നതാണ് അമനസ്. അവിടെ അമനസ്കനായിരിക്കുന്നു, അപ്രാണനായും ഇരിക്കുന്നു, അവിടെ നിശ്ചലനായിരിക്കുന്നു. പ്രാണനും അവിടെ ഇല്ല, പ്രണസ്പന്ദനവും അവിടെ ഇല്ല. ആ സുഷുപ്തിയിൽ മനസ്സ് ഏകീഭവിച്ചിരിക്കുന്നു. പ്രജ്ഞാനഘനനായിരിക്കുന്ന സ്വസ്വരൂപത്തിൽ എന്താണ്? അത് അസ്പന്ദമായിരിക്കുന്നു, അവിടെ ഒരു സ്പന്ദനവുമില്ല. ആ സ്പന്ദനത്തെ തനിക്ക് അറിയാൻ കഴിയുന്നില്ല. തനിക്ക് അനുഭവവേദ്യമായൊരു സ്പന്ദനം അവിടെ ഇല്ല. അല്ലെങ്കിൽ പറയാം, അത് തന്നെ സംബന്ധിച്ചില്ല, ഉറങ്ങുന്നവനെ സംബന്ധിച്ചില്ല. ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചുണ്ട്. എന്തുകൊണ്ട്? ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ച് അവന്റെ പ്രാണൻ സ്പന്ദിക്കുന്നു. അതുകൊണ്ട് ഈ പ്രപഞ്ച പ്രാണസ്പന്ദനത്തെ അവനറിയും. അന്യന്റെ പ്രാണനെയെല്ലാം അവൻ അറിയാൻ കഴിയുന്നു, തന്റെ പ്രാണൻ സ്പന്ദിക്കുന്നുണ്ട്. സുപ്തനിലാണെങ്കിലോ അവന്റെ പ്രാണസ്പന്ദനം ഇല്ല. അതുകൊണ്ടവന് ഒരു പ്രാണസ്പന്ദനത്തെ അറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അപ്രാണനും അമനസ്ഥനുമായിരിക്കുന്നു. സുഷുപ്തിയിൽ പ്രാണൻ സ്പന്ദിക്കുന്നു എന്ന് പറയുന്നതോ അത് സുഷുപ്തനല്ല, ഉണർന്നവനാണ്. ഉണർന്നവന് പറയാൻ കഴിയും, എന്താ, ഇവൻ സുപ്തനാണ്, ഇവനിൽ പ്രാണൻ സ്പന്ദിക്കുന്നു. പക്ഷെ അത് സുപ്തനത് പറയാൻ കഴിയുന്നില്ല. എന്തുകൊണ്ട്? അവനിൽ പ്രാണസ്പന്ദനവും മനസ്സ്പന്ദനവും രണ്ടുകൂടെ ഇല്ല. അതുണ്ടാവണമെങ്കിൽ അവൻ ഉണരണം. ഉണർന്നിട്ട് ഉറങ്ങുന്നവനെ നോക്കണം. എന്നിട്ട് ഉണർന്ന് അവനെ കണ്ടു പറയണം, അവന് പ്രാണൻ സ്പന്ദിക്കുന്നു എന്ന് പറയും. അവിടെ എന്താണ്? അപ്രാണനാണ്, അമനസ്പനാണ്. പ്രാണാദി വായുഭേദാഹ കർമ്മേന്ദ്രിയാണി തദ്വിഷയാശ്ച അപ്രാണോ ഹ്യമന തഥാച ബുദ്ധി മനസ്സി ബുദ്ധീന്ദ്രിയാണി തദ്വിഷയാശ്ച പ്രതിഷിദ്ധ വിദിതവ്യാഹ. ഇപ്പൊ പ്രാണനെ നിഷേധിക്കുന്നത്, പ്രാണൻ നമുക്ക് അനുഭവപ്പെടുന്ന എങ്ങനെ? ക്രിയാരൂപത്തിൽ, കർമ്മരൂപത്തിൽ, അല്ലെങ്കിൽ അതിന്റെ സൂക്ഷ്മമായ സ്പന്ദന രൂപത്തിൽ, ചലന രൂപത്തിൽ. അപ്പൊ പ്രാണനെ നിഷേധിച്ചാൽ സർവചലനങ്ങളെയും നിഷേധിക്കും. ചലനങ്ങൾ മുഖ്യമായി ആശ്രയിച്ചിരിക്കുന്ന ഏതിനെ? കർമ്മേന്ദ്രിയങ്ങൾ. കർമ്മേന്ദ്രിയങ്ങളെ ആശ്രയിച്ചാണ് ചലനം ഈ ശരീരത്തിൽ സംഭവിക്കുന്നത്, ജീവനിൽ സംഭവിക്കുന്നു. അപ്പോൾ പ്രാണനെ നിഷേധിച്ചതോടുകൂടി കർമ്മേന്ദ്രിയങ്ങളെ നിഷേധിച്ചു, പ്രാണാപാന ഉദാനന്മാരെല്ലാം നിഷേധിച്ചു. അതാണ് പ്രാണാദി വായുഭേദ കർമ്മേന്ദ്രിയാണ് ഇവ വിഷയാസ്ഥ. അതിന്റെ വിഷയങ്ങൾ, ഗ്രഹണധാരണാദി വിഷയങ്ങൾ, അതിനെല്ലാം നിഷേധിച്ചു. കർമ്മപ്രപഞ്ചത്തെ തന്നെ നിഷേധിച്ചു. തഥാ ബുദ്ധി മനസ്സി ബുദ്ധീന്ദ്രിയാണ് വിഷയാസ്ഥ പ്രതിഷിദ്ധ വിദിത. ബുദ്ധി മനസ്സി ബുദ്ധീന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങൾ സർവത്തെയും നിഷേധിച്ചു. ഇതിന്റെ ഉദയാസ്തമയങ്ങൾ എന്നിന്റെ പ്രാണന്റെ മനസ്സിന്റെ അതിനെ തന്റെ സ്വരൂപത്തിൽ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ശ്രുതി ഇവിടെ അതിനെ ഇങ്ങനെ വിശദീകരിക്കുന്നത്. അതിനെ അംഗീകരിക്കുന്നു, നിഷേധിക്കുന്നു. അനുഭവത്തെ ആദ്യം അംഗീകരിക്കുന്നു, നിഷേധിച്ചുകൊണ്ട് പരമാർത്ഥത്തെ ബോധിപ്പിക്കുന്നു. അപ്പോൾ ബുദ്ധീന്ദ്രിയങ്ങൾ, അവയുടെ വിഷയങ്ങൾ, ശബ്ദസ്പർശരൂപരസഗന്ധങ്ങൾ സർവത്തിവിടെ നിഷേധിച്ച് സ്വരൂപത്തെ ബോധിപ്പിക്കുന്നു. പ്രതിഷിദ്ധ വേദിതവ്യ അപ്രാണോ ഹ്യമന എന്ന് പറഞ്ഞുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഇവിടെ സാധിച്ചിരിക്കുന്നു. തഥാച ശ്രുത്യന്തരേ ഉദ്ധ്യായതീവ ലേലായതീവ ഗൃഹധാരണ്യത്തിനും മറ്റും പറയുന്നു. ഇവിടെ ധ്യാനിക്കുന്നത് പോലെ, സങ്കല്പിക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ, ലേലായതീവ ഇളകുന്നത് പോലെ, ചലിക്കുന്നത് പോലെ, സ്പന്ദിക്കുന്നത് പോലെ അനുഭവമാണ്. പോലെ എന്ന് പറഞ്ഞാൽ എന്താണ്? വാസ്തവം എന്നർത്ഥം. വാസ്തവത്തിൽ ചലനം സംഭവിക്കുകയാണെങ്കിൽ പോലെ എന്ന് പറയാൻ പറ്റത്തില്ല. വാസ്തവത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ പോലെ എന്ന് പറയാൻ കഴിയത്തില്ല. അത് പോലെ എന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രതീതി, അനുഭവം മാത്രം. പരമാർത്ഥം എന്താണ്? അവിടെ ധ്യാനിക്കുന്നില്ല എന്നാണ്. അതാണ് ശ്രുതി പറയുന്നത്. നമ്മളെന്ത് ചെയ്യുന്നു? പരമാത്മാവിനെ സാക്ഷാത്കരിക്കാൻ ധ്യാനിക്കുന്നു. ധ്യാനം ഒരു ഉപായമാണ്, സാധനയാണെന്ന് കരുതുന്നു. ശ്രുതി എന്താണ് പറയുന്നത്? ഈ ധ്യാനം കേവലം ഒരു പ്രതീതി മാത്രമാണ്, പരമാർത്ഥത്തിൽ ധ്യാനമില്ല, പരമാർത്ഥത്തിൽ ധ്യാനിക്കുന്നില്ല. എന്തുകൊണ്ട്? ഏകനായിരിക്കുന്ന ഈ പരമാർത്ഥ തത്വം എങ്ങനെ ധ്യാനിക്കും? ആരെ ധ്യാനിക്കും? ആത്മാവിനെങ്ങനെ ആത്മാവിനെ ധ്യാനിക്കാൻ കഴിയും? എന്തുകൊണ്ട് ധ്യാനിക്കും? അതുകൊണ്ട് ധ്യായതീവ ധ്യാനിക്കുന്നത് പോലെ അങ്ങനെ ഒരു അനുഭവം നമുക്കുണ്ട്. എന്താണ്? നമ്മൾ ഈശ്വരനെ ധ്യാനിക്കുന്നു, ആത്മാവിനെ ധ്യാനിക്കുന്നു, ഒരു പ്രതീതി മാത്രം. അത് സാധ്യമായ കാര്യമല്ല എന്നാണ്. ഏകനായിരിക്കുന്ന ആത്മാവിന് ഒരിക്കലും ആത്മാവിനെ ധ്യാനിക്കാൻ സാധ്യമല്ല, പരമാർത്ഥത്തിനത് സാധ്യമല്ല. അതാണ് ധ്യാനിക്കാം ഒരു പ്രതീതിയായി. അത് കേവലം ധ്യാനത്തിനല്ല, സങ്കല്പത്തിനും വികല്പത്തിനും എല്ലാം അത് തന്നെയാണ്. ഒരിക്കലും തനിക്ക് തന്റെ സ്വരൂപത്തെ ധ്യാനിക്കാൻ സാധ്യമല്ല. താൻ തന്റെ സ്വരൂപത്തെ ധ്യാനിക്കണമെങ്കിൽ എന്ത് വേണം? താൻ തന്റെ സ്വരൂപത്തിൽ നന്യനാവണം. താൻ വേറെയാകണം, തന്റെ സ്വരൂപം വേറെയാകണം. അങ്ങനെ ആയാലോ അത് പരമാർത്ഥമല്ല, അത് സത്യമല്ല. സത്യമല്ലാത്ത കാര്യമാണ്. അപ്പൊ പിന്നെ എങ്ങനെ ധ്യാനിക്കാൻ കഴിയും? സാധ്യമല്ല. എന്നാലും നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. പരമാർത്ഥം ഇങ്ങനെയാണെങ്കിലും ധ്യാനിക്കുന്നുണ്ട്. അതാണ് പറഞ്ഞത് ധ്യായതീവ. സാക്ഷാത് ധ്യാനമല്ല, ധ്യാനം പോലെ എന്തോ ഒന്നും. സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്തോ ഒരു മനസ്സിന്റെ ഇളക്കം അതാണ് മനസ്സിളകിക്കൊണ്ടിരിക്കുന്നു. പ്രതീതിയാണത്, കേവലം പരമാർത്ഥമല്ല. സത്യത്തിൽ അങ്ങനെയൊന്നും സംഭവിക്കാൻ വഴിയില്ല. സത്യം ഏകമാണ്, അതിൽ ദ്വിത്വമില്ല, തൃത്വമില്ല. ധ്യാനിക്കണമെങ്കിൽ തൃത്വം വേണം. ഞാൻ ധ്യാതാവ്, എന്റെ ധ്യാനം, എന്റെ ധ്യേയം, ഇതെല്ലാം വരണം. അതൊന്നുമില്ല, അതൊന്നുമില്ലാതിരിക്കെ ഇത് നമ്മൾ ധ്യാനിക്കുന്നു. ഇതൊന്നുമില്ലാതിരിക്കുകയും നമ്മൾ സങ്കല്പിക്കുകയും വികല്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുപോലെ മനസ്സ് ധ്യാനിക്കുന്നു. അത് പരമാർത്ഥമല്ല, മിഥ്യയാണ് എന്ന് പറഞ്ഞാൽ ധ്യായ ദീവ ശരി, ഇതിന്റെ അനുഭവം അങ്ങനെ ആയിക്കോട്ടെ. നീ ഭ്രമിക്കുന്നുണ്ടല്ലോ, എന്താണ് ഞാൻ ധ്യാനിക്കുന്നു, ശരി അത് സമ്മതിക്കാം. പക്ഷെ അത് മനസ്സിലാക്കണം എന്താണോ, അതിനെയാണ് ഭ്രമം എന്ന് പറയുന്നത്.